2022 February 2 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്നും വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. വലിയ ലക്ഷ്യങ്ങൾക്കിടയിൽ സാധാരണക്കാരെ മറന്നു. സാധാരണ കേന്ദ്ര ബഡ്ജറ്റിന്റെ മോടികളൊന്നുമില്ല എന്നതാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത. കാര്യമാത്ര പ്രസക്തമായി ബഡ്ജറ്റ് പ്രസംഗം 1.5 മണിക്കൂറിൽ ഒതുക്കിയതാണ് മറ്റൊരു പ്രത്യേകത. UP ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്കും മധ്യവർഗത്തിനും പുതുതായൊന്നും നൽകുന്നില്ലെങ്കിലും നിത്യജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്ന നിർദ്ദേശങ്ങളൊന്നും ഉൾപ്പെടുത്താതിരുന്നു അതുകൊണ്ടാവാം. സാധാരണക്കാരിൽ ആഹ്ലാദമോ ആശ്വാസമോ ജനിപ്പിക്കാൻ വകയൊന്നുമില്ല ബഡ്ജറ്റിൽ. പ്രധാന വസ്തുതകൾ മാത്രം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ വ്യക്തതയും കൃത്യതയും കമ്മിയാണെന്ന തോന്നലും ഉണ്ടായി. ഏതായാലും അധിക ഭാരമൊന്നും അടിച്ചേൽപ്പിച്ചില്ലെന്ന് ആശ്വസിക്കാം. പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണെങ്കിലും രാജ്യം ഗണ്യമായ സാമ്പത്തിക വളർച്ച നേടിയെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം ആശ്വാസകരമാണ്. നടപ്പുവർഷം 9.2% വളർച്ച നേടാനായി. അടുത്ത വർഷം വളർച്ച നേരിയ തോതിൽ കുറയുമെങ്കിലും 8-8.5% ആയിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ വളർച്ച ജനജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെ ആശ്രയിച്ചാകും മറ്റ് വിലയിരുത്തലുകൾ. പാവപ്പെട്ടവർക്കും മധ്യവർഗങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ബഡ്ജറ്റ് നൽകുന്ന സന്ദേശം അതാണെന്നും ധനമന്ത്രി അവകാശപ്പെടുന്നു. എല്ലാവർക്കും പാർപ്പിടം, കുടിവെള്ളം, ഊർജ്ജം എന്നീ സൌകര്യങ്ങൾ പ്രദാനം ചെയ്യാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകിയ ഈ ലക്ഷ്യത്തിലാണ്. അടുത്ത 25 വർഷത്തെ സമഗ്ര വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി 4 മേഖലകൾക്ക് ഊന്നൽ നൽകും. പ്രധാനമന്ത്രി ഗതിശക്തി എന്ന പദ്ധതിയാണ് പ്രധാനം. അടിസ്ഥാന സൌകര്യ വികസനം ഇതിന് കീഴിൽ വരുന്ന പദ്ധതി രാജ്യത്തെയാകെ ഉൾക്കൊള്ളിച്ചുള്ളതാകും. 3 വർഷം കൊണ്ട് പുതുതായി 25,000 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം. മലയോര ഗതാഗത വികസനം, 80 ലക്ഷം പുതിയ വീടുകൾ, 6 കോടി കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 7 ലക്ഷം കോടിയുടെ മൂലധന നിക്ഷേപം തുടങ്ങിയവ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ളതാണ്. റെയിൽവേ ബഡ്ജറ്റ് കൂടി പൊതുബഡ്ജറ്റിന്റെ ഭാഗമാക്കിയെങ്കിലും കാര്യമായ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഈ മേഖലയിൽ കണ്ടില്ല. പുതുതായി 400 വന്ദേഭാരത് എക്സ്പ്രസുകൾ, 2,000 കിലോമീറ്റർ പുതിയ റെയിൽപാതകൾ, 100 പുതിയ റെയിൽ കാർഗോ ടെർമിനലുകൾ തുടങ്ങി ഏതാനും പദ്ധതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് അവയുടെ ഗുണം ലഭിക്കുമെന്ന് വ്യക്തമല്ല. 1 വർഷം നീണ്ടുനിന്ന കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിലാകാം വിള സംഭരണത്തിന് 2.37 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഗോതമ്പും നെല്ലും വൻതോതിൽ സംഭരിക്കുമെന്ന വാഗ്ദാനവും ഉണ്ട്. രാസവളമില്ലാത്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടാകും. രാജ്യത്തെ 5 പ്രധാന നദികളുടെ സംയോജനത്തിനുള്ള പദ്ധതി നടപ്പാക്കി തുടങ്ങുന്നതോടെ കാർഷിക മേഖല കൂടുതൽ വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷ. ശമ്പള വിഭാഗക്കാർ പ്രതീക്ഷിച്ചിരുന്ന ആദായനികുതി ഇളവുകളൊന്നും ഉണ്ടായില്ലെന്നത് ബഡ്ജറ്റിനെ കൂടുതൽ അനാകർഷകമാക്കി. നിലവിലുള്ള നികുതി സ്ലാബുകൾ അതേപടി തുടരും. ആദായനികുതി മേഖലയിൽ മാറ്റം വരുത്താൻ ധനമന്ത്രി തയ്യാറായില്ല. കോർപ്പറേറ്റ് മേഖലയുടെ നികുതി സർചാർജ് 7% കുറച്ചത് വിമർശനത്തിന് ഇടയാക്കി. വിട്ടുപോയ വരുമാനം ഉൾപ്പെടുത്തി IT റിട്ടേണുകൾ പുതുക്കി സമർപ്പിക്കാൻ അവസരം നൽകിയത് പുതിയ കാര്യമാണ്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയവർക്കായി നിലവിലുള്ള പദ്ധതികൾ പരിഷ്കരിക്കുകയോ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് 3 പദ്ധതികളാണ് കൊണ്ടുവരിക. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകൾക്കും കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല. ഡിജിറ്റൽ സർവകലാശാല, ഗ്രാമങ്ങളിൽ വരെ ഇന്റർനെറ്റ് സേവനം, ഡിജിറ്റൽ പഠനത്തിനായി പ്രത്യേക TV ചാനലുകൾ, 2 ലക്ഷം അംഗനവാടികളുടെ നവീകരണം, കുട്ടികൾക്കായി പ്രധാനമന്ത്രി ഇ വിദ്യാ പദ്ധതി തുടങ്ങിയവയാണ് എടുത്തുപറയേണ്ടവ. വ്യവസായ മേഖലയുടെ വളർച്ച ഉറപ്പാക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ച് ചെറുകിട ഇടത്തരം മേഖലകൾക്ക് 2 ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കും. വ്യവസായ മേഖലയിൽ നടപ്പുവർഷം 60 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഉത്പാദന രംഗത്തെ വളർച്ചയെ ആശ്രയിച്ചാണ് തൊഴിൽ മേഖലയുടെ നിലനിൽപ്പ് എന്നതിനാൽ കൂടുതൽ നിക്ഷേപം അനിവാര്യമാണ്. സർക്കാരിനൊപ്പം സ്വകാര്യ മേഖല കൂടി കടന്നുവന്നാലേ ഉത്പാദന രംഗം കൂടുതൽ സജീവമാകൂ. പ്രതിരോധ മേഖലയിൽ 68% സാധന സാമഗ്രികളും രാജ്യത്തുതന്നെ ഉത്പാദിപ്പിക്കണമെന്ന തീരുമാനം സ്വകാര്യ മേഖലയ്ക്കും വൻ അവസരങ്ങളാണ് തുറക്കുന്നത്. അടിസ്ഥാന സൌകര്യ മേഖലയിലെ വൻ നിക്ഷേപങ്ങൾ കൂടിയാകുമ്പോൾ തൊഴിൽ സാധ്യതകൾ വൻതോതിൽ വൻതോതിൽ വർദ്ധിച്ചേക്കാം. കൂടുതൽ ഇളവുകൾ നൽകാതെ സമ്പദ് മേഖലയുടെ സർവ്വതോമുഖമായ വളർച്ചയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ വർഷം 5G സേവനം, 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിംഗ് സൌകര്യം, ഇ പാസ്പോർട്ട്, ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് പ്രോത്സാഹനം, ഭൂമി രജിസ്ട്രേഷന് ഇ സംവിധാനം, വ്യവസായങ്ങൾക്ക് ഒറ്റ രജിസ്ട്രേഷൻ, പ്രത്യേക സാമ്പത്തിക മേഖലാ ചട്ടങ്ങളുടെ സമഗ്ര പരിഷ്കരണം, പുതിയ ഡിജിറ്റൽ കറൻസി, ടൂറിസം മേഖലയ്ക്ക് 50,000 കോടി, ഗ്രീൻ ബോണ്ടുകൾ തുടങ്ങി ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ നിരവധിയാണ്. സംസ്ഥാനങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപ പലിശരഹിത വായ്പയായി അനുവദിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ GST നഷ്ടപരിഹാരം നൽകാനുള്ള കാലപരിധി നീട്ടണമെന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേരളം സമർപ്പിച്ചിരുന്ന കേരയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കാര്യത്തിലും അനുകൂല നിലപാട് ധനമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല. പ്രതിപക്ഷത്തിന് അക്കമിട്ട് കുറ്റപ്പെടുത്താൻ ധാരാളം വകയുണ്ടെന്നതാണ് ബഡ്ജറ്റിന്റെ സവിശേഷത. സാധാരണക്കാർക്ക് സന്തോഷിക്കാനൊന്നും നൽകിയില്ലെന്ന ആക്ഷേപവും ഉണ്ട്.